ദൈവനാമ മഹത്വപ്പെടട്ടെ. മറയ്ക്കുന്ന സ്നേഹം, കൺസീലിംഗ് ലവ്. സദൃശവാക്യം 10:12 പറയുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നുവെന്ന്. ഒരിക്കൽ പൂന്തോട്ടം വൃത്തിയാക്കുവാൻ തൻ്റെ കൊച്ചുമകനുമായി അപ്പച്ചൻ ഇറങ്ങി. മഴക്കാലമായതിനാൽ ചെടി പിഴുത് കളഞ്ഞ് തറ വൃത്തിയാക്കി വളമിട്ട് പുതിയ ചെടികൾ വെക്കാനാണ് അപ്പച്ചൻ ആഗ്രഹിച്ചത്. ചില ചെടികൾ കൊച്ചുമകൻ വേഗത്തിൽ പറിച്ചു കളഞ്ഞു. എന്നാൽ റോസ് പറിക്കുവാൻ ചെന്നപ്പോൾ അപ്പച്ച, ഇത് വലിയ പ്രയാസമാണ്. എന്താ മോനെ? അതെ, ഇത് നല്ല പൂവുള്ളതല്ലേ, ഇവിടെ നിൽക്കട്ടെ. അവൻ്റെ പ്രയാസവും പറഞ്ഞില്ല, നല്ല പൂക്കളല്ലേ, അതവിടെ നിൽക്കട്ടെ. അപ്പം അപ്പച്ചൻ ചോദിച്ചു, എന്നാലും നീ എന്താ പറിക്കാത്തത്? അതെ, അതിൻ്റെ മുള്ള എൻ്റെ കയ്യെക്കൊള്ളും. മുള്ളുകൾ ദോഷം ചെയ്യുമെങ്കിലും മനോഹരമായ പൂവാണെന്ന് മോൻ തന്നെ സമ്മതിച്ചല്ലോ. അതായത്, മുള്ളുകളെ മൂടുന്നത് മുള്ളുകളുണ്ട് ഉപദ്രവം മറന്ന് നമ്മൾ ആ ചെടിയെ സ്നേഹിക്കാൻ കാരണം അതിലുണ്ടാകുന്ന മനോഹരമായ പൂക്കളാണ്. ഒരു വലിയ സത്യമാണ് അപ്പച്ചൻ മോനെ പഠിപ്പിച്ചത്. സ്നേഹം കൊണ്ട് ലംഘനങ്ങളെ മാത്രമല്ല നിന്റെ ബലഹീനതയും മറയ്ക്കുവാൻ കഴിഞ്ഞു. ഇതുപോലെ മനുഷ്യരുടെ ചില സ്വഭാവങ്ങൾ മാനവരാശിയെ മുഴുവൻ വേദനിപ്പിക്കുന്നതാണ്. ആ വേദനയ്ക്ക് കാരണം പക, ഞാനെന്ന ഭാവം, പണത്തോടുള്ള സ്നേഹം മുതലായ വിഷമുള്ളുകളാണ്. ഈ വിഷമേറ്റാൽ ഓരോരുത്തരും അധർമ്മം പ്രവർത്തിപ്പാൻ കാരണമാകും. ഈ വിഷം നമ്മിലുണ്ടാക്കുന്ന പാപക്കറ മാറ്റി നമ്മെ രക്ഷിപ്പാൻ ഒരു ലോക വിഷഗുരന്മാരാലും കഴിയുകയില്ല, ഒരു ലോക ഡോക്ടർക്കും കഴിയുകയില്ല. നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി. ഈ യാഗത്തിൻ്റെ വില ഇന്ന് പലരും അഗണ്യമാക്കുന്നു. ആ അഗണ്യമാക്കിയാലും അപ്പൻ മക്കളെ സ്നേഹിക്കും. അത് ദൈവവചനത്തിലെ ചില ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15:11 ഭാഗത്ത് ഒരു പിതാവിൻ്റെ രണ്ട് മക്കൾ അദ്ദേഹത്തെ അഗണ്യമായി, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അഗണ്യമാക്കിക്കളയുന്ന ചില സംഭവങ്ങളുണ്ട്. പിതാവിൻ്റെ മൂത്ത മകനോട് എന്ത് പറഞ്ഞാലും ചെയ്യാം എന്ന് പറയുക. ഇവന് ഈ മൂത്ത മകൻ മഹാപുരോഹിതന്മാർ ഉൾപ്പെടുന്ന പള്ളി പ്രമാണിപ്പാരെ പോലെയാണ്, പരീശ പ്രമാണികളെ പോലെയാണ്. അവന് യാതൊരു കുറ്റബോധവുമില്ല. അവൻ പിതാവിനോട് തെറ്റ് ചെയ്യുകയാണെന്ന് അവന് ബോധവുമില്ല. കാരണം അവന് ചെയ്യാമെന്നാണ് പറയുന്നത്, അതാ അവൻ ധരിച്ചിരിക്കുന്നത്. അവൻ്റെ വിചാരം ഈ അപ്പൻ ഇതൊന്നും അറിയുന്നുമില്ലെന്ന്. അപ്പനോട് മറുതലിച്ചവനാണെന്നാൽ രണ്ടാമത്തെ മകൻ. അപ്പൻ്റെ വാക്കുകളെ അഗണ്യമാക്കിക്കളഞ്ഞ് കൂട്ടുകാരുടെ കൂടെ പോകാനായി അവൻ തയ്യാറായി അപ്പനോട് അവൻ്റെ സ്വത്ത് ചോദിച്ചു. അവൻ്റെ വീതം അവന് കൊടുക്കാൻ പറഞ്ഞു. തെറ്റായ സമയത്ത് തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പാൻ സ്വത്ത് ചോദിക്കുമ്പോൾ പിതാക്കന്മാർക്ക് ഭാരമാണ്. എന്നാലും അപ്പൻ മകൻ്റെ ഇഷ്ടം അനുസരിച്ചത് നൽകി. അവനത് സകലതും ധൂർത്തടിച്ച് കളഞ്ഞു. അധർമ്മം തന്നെ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇന്ന് പലരും ഇതുപോലെ പ്രവർത്തിക്കുന്നത്. ഇന്ന് പലരും ഇത് തന്നെയാണ് സ്വർഗീയ അപ്പനോടും കാണിക്കുന്നത്. അപ്പനോട് ചേർന്ന് നടക്കുന്ന ഭക്തർ എന്ന് പ്രകടിപ്പിച്ചിട്ട് കൽപ്പനകൾ ലംഘിച്ച് അപ്പനെ മറന്ന് ആരാധന മറന്ന് വചനമെന്ന ആത്മീയ ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും എല്ലാം ഇവർ മറക്കുന്നു. കൊടുക്കുന്നവരോട് അവർക്ക് വിരോധവുമാണ്. ആത്മീയ ഭക്ഷണം സത്യസന്ധമായി കൊടുക്കുന്നവരോട് മറ്റുള്ളവർക്ക് വിരോധവുമാണ്. അവർ മൂത്ത മകനെ പോലെ അപ്പൻ്റെ കൂടെ നിന്ന് തെറ്റുകൾ മറന്ന് അപ്പൻ അവൻ പിന്നെയും പിന്നെയും സ്നേഹിക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും തെറ്റി. മൂത്ത മകൻ, ഞാൻ ചെയ്യാപ്പാ ചെയ്യാപ്പാ പറയുക അല്ലാതെ ചെയ്യത്തില്ല എന്നും ഇത് റിപ്പീറ്റ് ചെയ്യുക. അവൻ്റെ വിചാരം ഈ അപ്പൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന്. എന്നാൽ സ്നേഹമുള്ള അപ്പനായതുകൊണ്ട് ഇത് മനസ്സിലാക്കി എങ്കിലും അത് പ്രകടമാക്കുന്നില്ല. എല്ലാം സൗജന്യമായി നാം അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കൊറോണയുടെ ഭീകര താണ്ഡവം കഴിഞ്ഞപ്പോൾ പലരും ഓക്സിജൻ സൗജന്യമായി തരുന്ന അപ്പൻ്റെ സ്നേഹം കണ്ടു. ആ കല ആ കൊറോണയുടെ കാലയളവിൽ അനേകർ ഓക്സിജന് വേണ്ടി ഭാരപ്പെട്ടു, അന്യായമായ വില കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ തരുന്ന ദൈവം ശ്വാസകോശം ഹൃദയം അന്നനാളം ഇതൊക്കെ പ്രവർത്തിപ്പാൻ കഴിവ് തരുന്ന ദൈവം കാഴ്ച കേൾവി ചിന്തിക്കാനുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് പല്ല് നാക്ക് ഇതൊക്കെ നമുക്ക് തന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. ഇത്രയും കാലം ആരോഗ്യത്തോട് ഇതൊക്കെ അനുഭവിപ്പാൻ നമുക്ക് ഭാഗ്യം തന്നത് ദൈവമല്ലേ? പലരും അത് മറന്നു പോകുന്നു. എല്ലാം അവർക്കൊരു അവരുടെ പ്രിവിലേജാണ്, അതാണ് അവരുടെ ചിന്ത. എന്നാൽ രണ്ടാമത്തെ മകന് ദൂരദേശത്തേക്ക് പോയി അപ്പനെ ഉപേക്ഷിച്ച് സ്വത്ത് മുഴുവൻ നാനാവിധമാക്കി നാശത്തിൻ്റെ പുത്രൻ അധർമ്മം പ്രവർത്തിക്കുന്നതങ്ങ് പെരുകിയപ്പോൾ തള്ളിക്കളയാതെ അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരപ്പനുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആദ്യത്തെ ലേഖനത്തിൽ പറഞ്ഞു ആ പെൺകുട്ടി ഇന്ന് വരെ അവളുടെ മാതാപിതാക്കന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല. ഇവിടെ നോക്കിക്കേ, അപ്പനെ വേദനിപ്പിച്ച മകനാണ്, സകലതും കൊണ്ടുപോയി ധൂർത്തടിച്ച് കളയുന്നവനാണ്. മറ്റവൻ അനുസരണം കേട്ടവനാണെങ്കിലും കൂടുണ്ട് അപ്പന് കാണാം, ഇവൻ കൂടില്ല. ഈ അപ്പൻ്റെ സ്നേഹമെന്ന് ഓർത്തേ, ഇപ്പം വരും ഇപ്പം വരും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുന്ന അപ്പൻ, മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പൻ. ഞാൻ എൻ്റെ കേൾവിക്കാരോടൊരു ചോദ്യം ചോദിക്കട്ടെ, മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കന്മാരുണ്ട്? അമ്മമാർ ചിലപ്പം കരയും, അമ്മമാർ പ്രാർത്ഥിക്കും. എന്നാൽ അതിനേക്കാൾ ആവശ്യം നമ്മൾ ആര് പറയുന്ന കേട്ടാലും അവരുടെ വായിൽ നിന്ന് വരുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഒരപ്പനെക്കുറിച്ച് അങ്ങനെ പറയാൻ അപ്പന്മാരെന്ത് ചെയ്യണം? മക്കൾക്ക് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കണം. അവർ കേൾക്കണം അവരുടെ അപ്പൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അപ്പനെ ഈ മകൻ തിരിച്ചറിഞ്ഞതുപോലെ ഭൗമീയ അപ്പനെയും ഓരോ മക്കളും തിരിച്ചറിയണം. സകലതും നഷ്ടപ്പെട്ടു, വിശപ്പടക്കാൻ പന്നിയുടെ വാളവര പോലും കിട്ടാതായപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ താൻ അനുഭവിച്ച നന്മകളെപ്പറ്റി ഓർത്ത് അവൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുക, അത് നിന്നെ തളർത്തുകയോ കീഴ്പ്പെടുത്തി വെക്കുകയാണെങ്കിൽ അതിന് കീഴ്പ്പെട്ടിരിക്കുക അല്ല നീ വേണ്ടിയത്, എഴുന്നേൽക്കണം. നിനക്ക് സുബോധം വന്നെങ്കിലേ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ അപ്പനെ കുറിച്ച് ഓർത്താൽ നീ സുബോധമുള്ളവനാകും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എല്ലാ ലോകത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി ഓടുന്നവരാ. ആരും അപ്പനെ കുറിച്ച് ഓർക്കുന്നില്ല. എന്നാൽ അപ്പൻ ഇല്ല എങ്കിൽ, അപ്പൻ കരുതിയില്ല എങ്കിൽ നീ ഒരു സെക്കൻഡ് പോലും ഈ ലോകത്തിൽ ജീവിക്കയില്ല എന്ന് നീ ഓർത്തോ. ഇന്നത്തെ ദിനപത്രത്തിൽ കണ്ടത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ 49 വയസ്സുള്ള ഒരു ഡ്രൈവറ് മരിച്ചുപോയി. ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി വണ്ടി ഒതുക്കി നിർത്തി ആശുപത്രി കൊണ്ടുപോയെങ്കിലും അയാൾ മരിച്ചു. നിന്റെ ജീവിതം ഏത് നിമിഷം വരെയെന്ന് നീയും അറിയുന്നില്ല, സ്വർഗീയന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നിന്റെ അപ്പന് വേണ്ടി കൊടുക്ക. പഴയ സ്ഥാനത്ത് നിന്നൊന്ന് എഴുന്നേൽക്ക്. നീ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിന്നെ കുളിപ്പിച്ച് ശുദ്ധി ചെയ്ത് നിനക്ക് പുതിയ അങ്കി തന്ന് പഴയ കീറിയ നാറിയ വസ്ത്രം മാറ്റി പുതുവസ്ത്രം നിന്നെ ധരിപ്പിക്കും. ഉടമ്പടിയുടെ അടയാളമായ മോതിരം നിന്റെ കയ്യിലിടും. പഴയ വൃത്തികെട്ട സ്ഥലത്തൂടെ നടന്ന ആ ചെരുപ്പ് കാലിൽ നിന്നൂരും. ഈ സമ്മാനങ്ങൾ സ്നേഹത്തോടെ നൽകിയതിൻ്റെ അർത്ഥം അപ്പൻ തൻ്റെ സ്നേഹം കൊണ്ട് മകൻ്റെ പാപത്തെ മൂടിയെന്നാണ്. പ്രൈസ് ദ ലോർഡ്! എത്ര നല്ല അപ്പനാ! ഇത്രയും തെറ്റ് ചെയ്തിട്ട് വന്നിട്ടും ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോകാത്ത അപ്പൻ. എന്നെ കേൾക്കുന്നവർ, ഈ 2024 വരെ അപ്പൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞില്ല എങ്കിൽ ഒരു നിമിഷം നിന്റെ അപ്പൻ തന്നതാ നിന്റെ കാഴ്ച, കേൾവി, നീ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്, നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ ഇടിപ്പും അപ്പൻ്റെ ദാനമാ. അപ്പനെ മറക്കല്ലേ. സുബോധമുള്ളവനായി നിന്നെ സ്നേഹിച്ച നിൻ അപ്പൻ്റെ സ്നേഹം കൊണ്ട് നിന്റെ പാപത്തെ മറച്ച ആ അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തുവെന്ന് ഒന്ന് ഏറ്റുപറയുവാൻ മനസ്സുണ്ടോ? ആ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോടും പറയാൻ നാം ബാധ്യസ്ഥരാണ്. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നാം ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ആ ദൈവസ്നേഹം കാണാൻ, ആ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ, അനേകരെ ഇതിലേക്ക് ആകർഷിക്കാൻ ഈ 2024 ഫെബ്രുവരി മാസത്തെ ചിന്ത കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിനായി മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് തന്ന സമയം, കർത്താവ് തന്ന അവസരം ശരിയായി ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.